ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുധിൻ സെനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ഒന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 102 മണ്ഡലങ്ങൾ നാളെ വിധിയെഴുതും. ലക്ഷദ്വീപിലും നാളെ വോട്ടെടുപ്പ്, പൂർണ്ണ സജ്ജമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതമാക്കി മുന്നണികൾ. ദേശീയ നേതാക്കൾ ഉൾപ്പെടെ സജീവമായി രംഗത്ത്. യുഎഇയിൽ കനത്ത മഴയെ തുടർന്ന് അടച്ചിട്ടിരുന്ന അബുദാബി, ഷാർജ, ദുബായ് വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം പുനരാരംഭിച്ചു. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ബേബി ഫുഡ് നിർമ്മാതാക്കളായ നെസ്ലെയുടെ ഭക്ഷ്യോൽപ്പന്നങ്ങളിൽ പഞ്ചസാരയുടെ അളവ് അമിതമാണെന്ന പരാതിയിൽ കേന്ദ്രം പരിശോധന ആരംഭിച്ചു. പ്രസിദ്ധമായ തൃശൂർ പൂരം നാളെ. പൂരത്തെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുക. ഒന്നാം ഘട്ടത്തിലേക്കുള്ള പരസ്യപ്രചാരണം ഇന്നലെ വൈകിട്ട് അവസാനിച്ചിരുന്നു. വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള വോട്ടഭ്യർത്ഥന ഉൾപ്പെടെ നിശബ്ദ പ്രചാരണമായിരുന്നു ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
39 മണ്ഡലങ്ങളുള്ള തമിഴ്നാട്ടിലും ലക്ഷദ്വീപ്, പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ, ഉത്തരാഖണ്ഡ്, അരുണാചൽപ്രദേശ്, മേഘാലയ, മിസോറാം, നാഗാലാന്റ്, സിക്കിം എന്നിവിടങ്ങളിലും നാളെ ഒറ്റഘട്ടമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയാവും. രാജസ്ഥാനിലെ 12 മണ്ഡലങ്ങളിലും, ഉത്തർപ്രദേശിലെ 8, മധ്യപ്രദേശിലെ 6, അസം, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ 5 വീതം സീറ്റുകളിലും, ബീഹാറിൽ 4, പശ്ചിമബംഗാളിൽ 3, മണിപ്പൂരിൽ 2, ഛത്തീസ്ഗഡിലെയും ത്രിപുരയിലെയും ജമ്മുകശ്മീരിലെയും ഓരോ സീറ്റിലും സമ്മതിദായകർ നാളെ വിധിയെഴുതും. അരുണാചൽപ്രദേശ്, സിക്കിം നിയമസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നാളെ നടക്കും. കേന്ദ്രമന്ത്രിമാരായ ജിതേന്ദ്രസിംഗ്, നിതിൻ ഗഡ്കരി, കിരൺ റിജിജു, ഭൂപേന്ദർ യാദവ്, അർജുൻ റാം മേഘ്വാൾ, എൽ മുരുകൻ, മുൻ തെലങ്കാന ഗവർണർ തമിഴിസൈ സൌന്ദരരാജൻ, ത്രിപുര മുൻ മുഖ്യമന്ത്രി ബിപ്ലബ് കുമാർ ദേവ്, മുൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിംഗ് റാവത്ത്, തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർസെൽവം, കോൺഗ്രസ് നേതാക്കളായ കാർത്തി ചിദംബരം, മാണിക്കം ടാഗോർ, നകുൽനാഥ്, ബിജെപി നേതാവ് പൊൻ രാധാകൃഷ്ണൻ, പാർട്ടിയുടെ തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലൈ, ഡിഎംകെ നേതാക്കളായ ദയാനിധിമാരൻ, കനിമൊഴി കരുണാനിധി, സിപിഎം നേതാവ് അമ്രാറാം തുടങ്ങിയവർ നാളെ ജനവിധി തേടുന്ന പ്രമുഖരിൽ ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ഒരു ലോക്സഭാ മണ്ഡലം മാത്രമുള്ള ലക്ഷദ്വീപിൽ വോട്ടെടുപ്പ് നാളെ നടക്കും. നിശബ്ദ പ്രചാരണം ദ്വീപുകളിൽ തുടരുകയാണ്. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് വളരെ മുൻപ് തന്നെ പ്രബല പാർട്ടികളായ എൻസിപി ശരത് പവാർ പക്ഷ പാർട്ടി സ്ഥാനാർത്ഥി മുഹമ്മദ് ഫൈസലിന്റെയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഹംദുള്ള സീദിന്റെയും പ്രചാരണ പരിപാടികൾ ദ്വീപുകളിൽ ആരംഭിച്ചിരുന്നു. തുടർന്ന് എൻസിപി അജിത് പവാർ പക്ഷ സ്ഥാനാർത്ഥി ടി പി യൂസഫും സ്വതന്ത്ര സ്ഥാനാർത്ഥി കെ കോയയും പ്രചാരണ രംഗത്ത് സജീവമായി. ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന നാളെ വോട്ടെടുപ്പ് രാവിലെ 7 മണിക്ക് ആരംഭിക്കും. വൈകിട്ട് 6 മണിക്ക് പോളിംഗ് അവസാനിക്കും. സമാധാനപരമായ വോട്ടെടുപ്പിനായി പോളിംഗ് സ്റ്റേഷനുകളിൽ കേന്ദ്രസേനയെ ഉൾപ്പെടെ വിന്യസിച്ച് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ, കമ്മീഷൻ അംഗങ്ങളായ ജ്ഞാനേഷ് കുമാർ, സുഖ്ബീർ സിംഗ് സന്ധു എന്നിവർ പൊതു തെരഞ്ഞെടുപ്പിന്റെ ഒന്നാംഘട്ടം സുഗമമായി നടത്തുന്നതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തി. 16.63 കോടി സമ്മതിദായകരാണ് ഒന്നാംഘട്ടത്തിൽ വോട്ട് ചെയ്യാൻ അർഹരായിട്ടുള്ളത്. 18 ലക്ഷത്തിലധികം പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് വോട്ടെടുപ്പ് നടത്തിപ്പിനായി നിയോഗിച്ചിട്ടുള്ളത്. 134 സ്ത്രീകൾ ഉൾപ്പെടെ 1625 സ്ഥാനാർത്ഥികൾ നാളെ ജനവിധി തേടുന്നുണ്ട്. നാലാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. 9 സംസ്ഥാനങ്ങളിലെയും ജമ്മുകശ്മീരിലെയും 96 മണ്ഡലങ്ങളിലാണ് നാലാംഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നാമനിർദ്ദേശ പത്രികകൾ ഈ മാസം 25 വരെ സമർപ്പിക്കാം. 26-നാണ് സൂക്ഷ്മ പരിശോധന. ഏപ്രിൽ 29 വരെ പത്രികകൾ പിൻവലിക്കാൻ അവസരമുണ്ട്. മെയ് 13-നാണ് വോട്ടെടുപ്പ്. എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും വോട്ടെടുപ്പ് നാലാംഘട്ടത്തോടെ പൂർത്തിയാകും. ആന്ധ്രാപ്രദേശ്, ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വിജ്ഞാപനവും ഇതോടൊപ്പം പുറപ്പെടുവിച്ചു. ആന്ധ്രാപ്രദേശിൽ 175 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പാണ് അടുത്ത മാസം 13-ന് നടക്കുന്നത്. സംസ്ഥാനത്തെ 25 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പും അന്നേ ദിവസം തന്നെ നടക്കും. ഈ മാസം 25 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ഏപ്രിൽ 29-ന് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടി, തെലുഗുദേശം പാർട്ടി, ബിജെപി എന്നിവയുടെ നിരവധി സ്ഥാനാർത്ഥികൾ ഇതിനോടകം പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. വോട്ട് നൽകിയില്ലെങ്കിലും മകനായ അനിലിനെ അനുഗ്രഹിക്കണമെന്ന് എ കെ ആന്റണിയോട് കേന്ദ്ര പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. പത്തനംതിട്ടയിലെ എൻഡിഎ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധമന്ത്രിയായിരുന്ന ആന്റണിക്കെതിരെ ഒരു ആരോപണവും ഉയർന്നിട്ടില്ലെങ്കിലും കോൺഗ്രസിന്റെ നിരവധി മന്ത്രിമാർ അഴിമതി കേസുകളിൽ ജയിലിൽ പോയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കേരള മുഖ്യമന്ത്രിയെ എന്തുകൊണ്ടാണ് ഇഡിയും സിബിഐയും ചോദ്യം ചെയ്യാത്തതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി ചോദിച്ചു. യുഡിഎഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം കണ്ണൂരിൽ നടന്ന സംഗമത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. കേന്ദ്ര വാർത്താ ഏജൻസികളെ ഉപയോഗിച്ച് ജനാധിപത്യത്തെ തകർക്കുകയാണ് ബിജെപി ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽഗാന്ധിയെ വിമർശിക്കുന്നത് വ്യക്തിപരമായി എടുക്കേണ്ടതില്ലെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. മുതിർന്ന ബിജെപി നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് തന്റെ നിയോജകമണ്ഡലമായ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ റോഡ് ഷോയിൽ പങ്കെടുത്തു. സാനന്ദ്, ഖലോൽ, വേജാൽപൂർ എന്നിവിടങ്ങളിലായിരുന്നു റോഡ് ഷോ. തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക അദ്ദേഹം നാളെ സമർപ്പിക്കും. മെയ് 7-നാണ് ഗുജറാത്തിൽ വോട്ടെടുപ്പ്. തൃണമൂൽ കോൺഗ്രസിനെതിരെ ബിജെപി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുകയാണെന്ന് പാർട്ടി നേതാവും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ആരോപിച്ചു. റായ്ഗഞ്ച് മണ്ഡലത്തിൽ നടന്ന ഒരു പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മമതാ ബാനർജി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. തെരഞ്ഞെടുപ്പുകളിൽ ഇവിഎം വോട്ടുകളും വിവിപാറ്റ് സ്ലിപ്പുകളും പൂർണ്ണമായും പരിശോധിച്ച് ഒത്തുനോക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി വിധി പറയാനായി മാറ്റി. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് വാദം കേട്ടത്. വിവിപാറ്റ് സ്ലിപ്പുകൾ പൂർണ്ണമായി ഒത്തുനോക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ ധരിപ്പിച്ചു. കേരളത്തിലെ കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ നടത്തിയ മോക്ക് പോളിൽ ബിജെപിക്ക് അധിക വോട്ട് ഇവിഎം രേഖപ്പെടുത്തിയെന്ന മാധ്യമവാർത്ത സംബന്ധിച്ച പരാതി പരിശോധിക്കാൻ സുപ്രീംകോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ വാർത്ത തികച്ചും തെറ്റാണെന്ന് കമ്മീഷൻ ഉദ്യോഗസ്ഥൻ കോടതിയെ അറിയിച്ചു. യുഎഇയിൽ കനത്ത മഴയെ തുടർന്ന് അടച്ചിട്ടിരുന്ന അബുദാബി, ഷാർജ, ദുബായ് വിമാനത്താവളങ്ങൾ പ്രവർത്തനമാരംഭിച്ചു. കാലാവസ്ഥാ പ്രക്ഷുബ്ധത അവസാനിച്ചതായി യുഎഇ ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച മുതൽ ആരംഭിച്ച മഴയ്ക്ക് ഇന്നലെ രാവിലെയോടെയാണ് ശമനമുണ്ടായത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു. മേഖലയിൽ കോടികളുടെ നാശനഷ്ടം സംഭവിച്ചതായാണ് വിലയിരുത്തലുകൾ. ജനജീവിതം സാധാരണ രീതിയിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. ഒമാനിലും വലിയ രീതിയിലുള്ള മഴക്കെടുതിയാണ് ഉണ്ടായത്. യുഎഇയിലെയും ഒമാനിലെയും പ്രളയബാധിതർക്ക് കേരള സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രമുഖ ബേബി ഫുഡ് നിർമ്മാതാക്കളായ നെസ്ലെയുടെ നവജാത ശിശുക്കൾക്കുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ അമിത അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ടെന്ന പരാതി പരിശോധിച്ചു വരികയാണെന്ന് ഫുഡ് സേഫ്റ്റി ആന്റ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇത് സംബന്ധിച്ച കണ്ടെത്തലുകൾ വിദഗ്ധ സമിതിക്ക് മുന്നിൽ വയ്ക്കുമെന്ന് FSSAI അറിയിച്ചു. നവജാത ശിശുക്കൾക്കും 2 വയസ്സുവരെയുമുള്ള കുട്ടികൾക്കുമായുള്ള നെസ്ലെയുടെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ പഞ്ചസാര ചേർക്കുന്നുണ്ടെന്ന സ്വിസ് അന്വേഷണ സംഘടനയുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. പൂരത്തെ വരവേൽക്കാനൊരുങ്ങി തൃശൂർ. നാളെയാണ് പ്രസിദ്ധമായ തൃശൂർ പൂരം. ഗജവീരൻ എറണാകുളം ശിവകുമാർ, നീതലക്കാവ ഭഗവതിയുടെ തിടമ്പുമേന്തി, തെക്കേ ഗോപുരം നട തുറന്ന് പൂരവിളംബരം നടത്തിയതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. 10,000 പൂരത്തെ വരവേൽക്കാൻ ഒഴുകിയെത്തിയത്. നാളെ കണിമംഗലം ശാസ്താവിന്റെ ഘടകപൂരത്തിന്റെ വരവോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. പിന്നാലെ ചെറുപൂരങ്ങളും എത്തി തുടങ്ങും. മഠത്തിൽ വരവ് രാവിലെ 11:00, ഇലഞ്ഞിത്തറമേളം ഉച്ചയ്ക്ക് 2:00, കുടമാറ്റം വൈകിട്ട് 4:00 അരങ്ങേറും. പിറ്റേന്ന് പുലർച്ചെയാണ് പ്രധാന വെടിക്കെട്ട്. പൂരത്തോടനുബന്ധിച്ച് നാളെ തൃശൂർ താലൂക്ക് പരിധിയിൽ ഉൾപ്പെടുന്ന എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള മത്സരം ആരംഭിച്ചു. പഞ്ചാബിലെ മൊഹാലിയിലാണ് മത്സരം. ടോസ് നേടിയ പഞ്ചാബ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. നടി ശിൽപ ഷെട്ടിയുടെ ഭർത്താവും വ്യവസായിയുമായ രാജ് കുന്ദ്രയുടെ 98 കോടി രൂപയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. ബിറ്റ്കോയിൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് നടപടി. രാജ് കുന്ദ്രയുടെ പേരിലുള്ള ഓഹരികൾ, ശിൽപ ഷെട്ടിയുടെ പേരിലുള്ള ഫ്ളാറ്റ് ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ എന്നിവയാണ് ഇഡി കണ്ടുകെട്ടിയത്. രാജ്യത്ത് ഒന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 102 മണ്ഡലങ്ങൾ നാളെ വിധിയെഴുതും. ലക്ഷദ്വീപിലും നാളെ വോട്ടെടുപ്പ്. പൂർണ്ണ സജ്ജമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതമാക്കിയ മുന്നണികൾ. ദേശീയ നേതാക്കൾ ഉൾപ്പെടെ സജീവമായി പ്രകടനം. യുഎഇയിൽ കനത്ത മഴയെ തുടർന്ന് അടച്ചിട്ടിരുന്ന അബുദാബി, ഷാർജ, ദുബായ് വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം പുനരാരംഭിച്ചു. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കും. ബേബി ഫുഡ് നിർമ്മാതാക്കളായ നെസ്ലെയുടെ ഭക്ഷ്യോൽപ്പന്നങ്ങളിൽ പഞ്ചസാരയുടെ അളവ് അമിതമാണെന്ന പരാതിയിൽ കേന്ദ്രം പരിശോധന ആരംഭിച്ചു. പ്രസിദ്ധമായ തൃശൂർ പൂരം നാളെ. പൂരത്തെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം.